പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം. എലിമെൻ്ററി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു ശീലമുണ്ടായിരുന്നു, പ്രാസമൊപ്പിച്ചുള്ള ഒരു ഇരടി. പഴയ സ്കൂളിൽ വെച്ച് കൂട്ടുകാരോടൊപ്പം ടോട്ടോ ചാനും അത് പാടി നടന്നിട്ടുണ്ട്. വൈകുന്നേരം ഗേറ്റ് കടക്കാൻ നേരം മുഖം തിരിച്ച് ചുമലുകൾക്ക് മുകളിലൂടെ സ്കൂളിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് കുട്ടികൾ ഒന്നിച്ചു പാടും. പുറമേ കണ്ടാൽ അകമാച്ചു ഒരു പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം, കതക്കു തുറന്നും നകത്തു ചെന്നാൽ എന്തൊരു കേമൻ പള്ളിക്കൂടം. ചിലപ്പോൾ അതുവഴി കടന്നു പോകുന്ന മറ്റു പള്ളിക്കൂടങ്ങളിലെ കുട്ടികളും അകമാച്ചു സ്കൂളിനെ ചൂണ്ടി ഇങ്ങനെ സ്തുതിക്കും. പുറമേ കണ്ടാൽ ഈ അകമാച്ചു എന്തൊരു കേമൻ പള്ളിക്കൂടം, കതകു തുറന്നും നകത്തു ചെന്നാൽ പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം. കൂക്കുവിളികളോടെയായിരിക്കും അവരുടെ സ്തുതിഗാനം അവസാനിക്കുക. ഒരു പള്ളിക്കൂടം പൊളിഞ്ഞു പഴകിയതാണോ പകിട്ടേറിയതാണോ എന്ന് പ്രസ്താവിക്കുന്ന ആദ്യ വരി കെട്ടിടം പഴയതോ പുതിയതോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വരിയാണ് പരമപ്രധാനം. സ്കൂളിൻ്റെ ഉള്ള് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ആ ഭാഗമാണ്. അതുകൊണ്ട് ഒരു പള്ളിക്കൂടം പൊളിഞ്ഞു പഴകിയതാണെന്ന് ആദ്യ വരിയിൽ പറഞ്ഞാൽ കാര്യമാക്കേണ്ടതില്ല. അകം ഏതുമാതിരി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. കുറഞ്ഞത് അഞ്ചോ ആറോ കുട്ടികളെങ്കിലും ഒത്തുചേർന്നായിരിക്കും ഈ വിഘടസ്തുതി ആരംഭിക്കാറ്. ഒരപരാഹനത്തിൽ സ്കൂൾ സമയം കഴിഞ്ഞു. ടോമോ വിദ്യാർത്ഥികൾ പതിവ് പോലെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സായാഹ്നമണി മുഴങ്ങുന്നതുവരെ അവർക്കങ്ങനെ മൈതാനത്തിൽ തുടരാം. അവിടെ എന്തു ചെയ്തും സമയം പോക്കാം. തങ്ങൾക്കിഷ്ടമായതിലെല്ലാം സ്വതന്ത്രമായി മുഴുകാൻ കുട്ടികൾക്ക് ധാരാളം സമയം ലഭിക്കണമെന്ന് മാസ്റ്റർ കരുതി. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞുള്ള ഈ വിശ്രമവേള മറ്റ് എലിമെൻ്ററി സ്കൂളുകളിലുള്ളതിനേക്കാൾ ദൈർഘ്യമേറിയതായിരുന്നു ടോമോയിൽ. മൈതാനം പതിവ് പോലെ സജീവമായിരുന്നു. ചില കുട്ടികൾ പന്തുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുറേ പേർ ഇരുമ്പുകമ്പികൾക്കിടയിലും ചവറ്റുകുട്ടയിലുമൊക്കെ കുത്തിമറിഞ്ഞ് ശരീരം മുഴുവൻ വൃത്തികേടാക്കുന്നു. ചെടികൾക്കിടയിൽ മറഞ്ഞു നിന്ന് പൂക്കളെ പരിചരിക്കുകയായിരുന്നു ചിലർ. ഏതാനും ചില മുതിർന്ന പെൺകുട്ടികൾ കൽപ്പടവുകളിലിരുന്ന് വെറുതെ ചിലയ്ക്കുക മാത്രം ചെയ്തു. മറ്റു ചിലർ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറി. കുട്ടികൾ യഥേഷ്ടം തങ്ങളുടെ കൂതുഹലങ്ങളിലായി. കൂട്ടത്തിൽ തായ്ച്ചാനെ പോലുള്ള ചിലരുണ്ട്. അവർ ക്ലാസ് റൂമിന് പിന്നിൽ ഫിസിക്സ് സംബന്ധമായ പരീക്ഷണങ്ങൾ നടത്തുകയും പരീക്ഷണ നാളിയിൽ ഓരോന്നും തിളപ്പിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. ചിലർ ലൈബ്രറിയിൽ ഗാഢമായ വായനയിലാണ്. ജന്തുക്കളുടെ ഇഷ്ടക്കാരനായ അമോധേര എവിടെന്നോ പിടിച്ചുകൊണ്ടുവന്ന ഒരു നാടൻ പൂച്ചയെ മലർത്തിക്കിടത്തി ചെവിയുടെ ഉൾവശം ചികഞ്ഞ് സൂക്ഷ്മ പരിശോധന നടത്തുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നും മട്ടിൽ ആനന്ദിച്ചുകൊണ്ടിരുന്നു. പൊടുന്ന് തന്നെ സ്കൂൾ വളപ്പിന് പുറത്ത് അത്യുച്ചത്തിലൊരു പാട്ടുയർന്നു. പുറമേ കണ്ടാൽ ടോമോ സ്കൂൾ ഒരു പൊഴിഞ്ഞു പഴകിയ പള്ളിക്കൂടം, കതകു തുറന്നൊന്ന് അകത്തു ചെന്നാൽ അതിലും പഴകിയ പള്ളിക്കൂടം. ഹോ, ഇത് കുറേ കടുപ്പം തന്നെ, ടോട്ടോജാൻ വിചാരിച്ചു. അവൾ ഗേറ്റിനടുത്തായിരുന്നു. ഗേറ്റ് എന്നാൽ ശരിക്കുള്ള ഗേറ്റല്ല, പോസ്റ്റിൻ്റെ അത്രയും വളരണ വാതിൽ. ഏതായാലും ആ ശബ്ദാഘോഷം അവൾ വ്യക്തമായി കേട്ടു. എന്തൊരു തോന്നിയാസമാണ് പാടുന്നത്, സങ്കല്പിച്ചു നോക്കൂ. ടോമോ പുറമേ നോക്കിയാലും അകത്തു ചെന്നാലും പഴകി പൊഴിഞ്ഞതാണത്രേ. അവൾക്ക് കലി കയറി. മറ്റുള്ള കുട്ടികൾക്കും രോഷമടക്കാനായില്ല. അവരും ഗേറ്റിനടുത്തേക്ക് പാഞ്ഞെത്തി. അത് മറ്റൊരു സ്കൂളിലെ ആൺകുട്ടികളായിരുന്നു. പൊളിഞ്ഞു പഴകിയ പള്ളിക്കൂടം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് കൂക്കുവിളികളോടെ അവർ ഓടിമറഞ്ഞു. ക്രോധം നിയന്ത്രിക്കാനാവാതെ ടോട്ടോ ചാൻ ഒറ്റയ്ക്ക് അവരുടെ പിന്നാലെ പാഞ്ഞു. പക്ഷേ ആ അധിക പ്രസംഗികൾക്ക് വേഗത വളരെ കൂടുതലായിരുന്നു. കണ്ണടച്ച് തുറക്കും മുമ്പ് അവർ അടുത്തൊരിടവഴിയിലേക്ക് കയറി അപ്രത്യക്ഷരായി. അവശേഷിച്ച സങ്കടവുമായി അവൾ തിരികെ സ്കൂളിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ ഇങ്ങനെ പാടി: ഏറ്റവും കേമൻ ടോമോ ഗ്വാഗേൻ, നമ്മൾ പഠിക്കും ടോമോ ഗ്വാഗേൻ. ഒന്ന് രണ്ടടി നടന്ന ശേഷം അവൾ കൂട്ടിച്ചേർത്തു: പുറമേ നോക്കിയാലും അകമേ നോക്കിയാലും ഏറ്റവും 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 കേമം. കൊള്ളാം, നല്ല പാട്ട്, ടോട്ടോച്ചാൻ വിചാരിച്ചു. അവൾക്ക് അല്പം ആശ്വാസം തോന്നി. വേലിയുടെ സമീപം നിന്ന് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന നാട്യത്തിൽ അവൾ തൊണ്ട ഉയർത്തി പാടി. ഏവരും അത് കേട്ടു. ഏറ്റവും കേമൻ ടോമോ ഗ്വാഗേൻ, നമ്മൾ പഠിക്കും ടോമോ ഗ്വാഗേൻ, പുറമേ നോക്കിയാലും അകമേ നോക്കിയാലും ഏറ്റവും 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 കേമം. ആരുടെ ശബ്ദമാണതെന്ന് സ്കൂൾ വളപ്പിൽ നിന്നിരുന്ന കുട്ടികൾക്ക് ആദ്യം പിടികിട്ടിയില്ല. ടോട്ടോച്ചാനാണെന്ന് മനസ്സിലായതും അവർ റോഡിലിറങ്ങി ഒപ്പം ചേരുകയായി. ഒടുവിൽ കൈകൾ പരസ്പരം കോർത്ത് ഉറക്കെ പാടിക്കൊണ്ട് സ്കൂളിനെ വലം വെച്ച് കിടക്കുന്ന റോഡിലൂടെ അവർ നടന്നു. ആത്മപ്രഹർഷത്തിൻ്റെ ആ വേളയിൽ ശബ്ദത്തെക്കാളേറെ അവരുടെ ഹൃദയങ്ങൾക്കായിരുന്നു ഒരുമ. ആ യാഥാർത്ഥ്യം അന്ന് അവർ മനസ്സിലാക്കിയില്ലെങ്കിലും കുട്ടികൾ തങ്ങളുടെ പള്ളിക്കൂടത്തിന് ചുറ്റും പലതവണ നടന്നു. അതിൻ്റെ ആത്മാവിലേക്ക് ഒരുപാട് ആണ്ടിറങ്ങി. തൻ്റെ മുറിയിലിരുന്ന് എല്ലാം ശ്രദ്ധിക്കുന്ന മാസ്റ്റർക്ക് ആ പുത്തൻ സ്തുതിഗാനം നൽകിയിരിക്കാവുന്ന ആഹ്ലാദമെന്തെന്ന് കുട്ടികൾ അറിഞ്ഞതേയില്ല. ഇത്തരമൊരു മുഹൂർത്തം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരാളെയും സന്തോഷിപ്പിക്കും. പക്ഷേ കുട്ടികളെക്കുറിച്ച് സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരു അധ്യാപകന് പള്ളിക്കൂടം നടത്തുക എന്നത് യാതനകളുടെ ഒരു ദൈനംദിന പരമ്പര തന്നെയായിരിക്കെ, എല്ലാറ്റിലും അസാധാരണത്വമുള്ള ടോമോ പോലൊരു സ്കൂളിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വളരെയേറെ സങ്കീർണമായിരിക്കും. കൂടുതൽ യാഥാസ്ഥിതികമായ വിദ്യാഭ്യാസ സമ്പ്രദായം പിന്തുടർന്നത് വിദ്യാഭ്യാസ സമ്പ്രദായം പിന്തുടർന്നു വരുന്നവരുടെ വിമർശനങ്ങളിൽ നിന്ന് അക്കാലത്ത് ടോമോ രക്ഷപ്പെട്ടിരുന്നുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് നൽകാനാവുമായിരുന്ന ഏറ്റവും ഹൃദ്യമായ ഗുരുദക്ഷിണയായിരുന്നു ആ ഈരടികൾ. അന്ന് ടോമോയിലെ സായാഹ്നമണി മുഴങ്ങിയത് പതിവിലും താമസിച്ചായിരുന്നു.